SBS റേഡിയോ.
ഇതാ വീണ്ടും ഒരു ഓണക്കാലം വന്നു ചേർന്നിരിക്കുന്നു. അത്തപ്പൂക്കളത്തിന്റെയും വള്ളംകളിയുടെയും വിഭവസമൃദ്ധമായ സദ്യയുടെയും എല്ലാം കാലം. പ്രവാസി മലയാളികളെ കേരളത്തിന്റെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അവസരം കൂടിയാണിത്. പലവിധത്തിലുള്ള നിറപ്പകിട്ടാർന്ന ഓണാഘോഷങ്ങളും തൂശനിലയിൽ മനസ്സും വയറും നിറഞ്ഞ സദ്യയും തിരുവാതിര, പുലികളി ഉൾപ്പെടെയുള്ള ഓണക്കളികളുമെല്ലാം ഓസ്ട്രേലിയൻ മലയാളികൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ ഓണക്കാലത്ത് ഓസ്ട്രേലിയയുടെ മിക്ക സംസ്ഥാനങ്ങളിലുള്ളവരും മിസ് ചെയ്യുന്ന ഒരാഘോഷമുണ്ട്, കേരളത്തിന്റെ സ്വന്തം വള്ളംകളി. എല്ലാ വർഷവും ഓണക്കാലമാകുന്നതോടെ ആവേശത്തോടെയുള്ള വള്ളംകളി മത്സരങ്ങളാണ് കേരളത്തിൽ നടക്കാറ്. എന്നാൽ ഈ വർഷം വ്യത്യസ്തമായ രീതിയിലാണ് ഈ വള്ളംകളി മത്സരങ്ങൾ നടക്കുക. ഒന്നോ രണ്ടോ വള്ളംകളിയിൽ ഒതുങ്ങുന്നതല്ല ഇത്തവണത്തെ മത്സരം. കേരള ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അഥവാ CBL എന്ന പേരിൽ IPL ISL പോലെ വള്ളംകളിയും ഒരു ലീഗ് മത്സരമായി മാറുകയാണ്. കേരളത്തിന്റെ തെക്കൻ ജില്ലകൾ മുതൽ വടക്കൻ ജില്ലകൾ വരെ നടക്കുന്ന ലീഗ് മത്സരങ്ങൾ 3 മാസം നീളും. ഓഗസ്റ്റ് 31 ആലപ്പുഴ പുന്നമടക്കായലിലെ ഓളങ്ങൾ കീറിമുറിച്ച നെഹ്റു ട്രോഫി ജലോത്സവത്തോടെയാണ് CBLന് തുടക്കം കുറിച്ചത്. ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ സാന്നിധ്യത്തോടെ ആവേശമുണർത്തുന്ന ജലോത്സവത്തിന് കൊടിയേറി. സാധാരണ വള്ളംകളി മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 9 ചുണ്ടൻ വള്ളങ്ങൾ മാത്രമാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. മത്സരത്തെക്കുറിച്ച് കാരിച്ചാൽ ചുണ്ടൻ വള്ള സമിതിയുടെ പ്രസിഡന്റ് റോബിൻ ചാക്കോ:
അല്ലെ, ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് മാത്രം, ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലെ ആലപ്പുഴ, കോട്ടയം അല്ലെ കൊല്ലം ജില്ലകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഗതിയായിട്ട് മാറിയിരിക്കുക. അങ്ങനെയായിരുന്നു മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാല് സർക്കാരിന്റെ നയപരമായ ഇടപെടൽ കൂടി CBL എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിലവിൽ വരുമ്പോൾ ഇതൊരു അന്തർദേശീയ മത്സരമായിട്ട് മാറുന്നു. പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ CBLനെ കാത്തിരിക്കുകയാണ്. CBLല് അതായത് നെഹ്റു ട്രോഫി മത്സരത്തോടൊപ്പം തന്നെ ആദ്യത്തെ 3 ഹീറ്റ്സ് CBLന്റെ ഹീറ്റ്സ് മത്സരങ്ങളാണ്. CBLന്റെ മത്സരങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ ശനിയാഴ്ചകളും നടത്തിക്കൊണ്ടിരിക്കും. മൊത്തം 12 മത്സരങ്ങളാണ് CBLല് ഇപ്പം സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. 9 വള്ളങ്ങളാണ് CBLല് മത്സരിക്കുന്നത്. 9 വള്ളങ്ങൾ, അതായത് കഴിഞ്ഞ നെഹ്റു ട്രോഫിയില് ആദ്യ സ്ഥാനങ്ങളിൽ വന്ന 9 വള്ളങ്ങളാണ് ഈ പ്രാവശ്യത്തെ CBLല് മത്സരിക്കുന്നത്.
പതിവിന് വിപരീതമായി 3 മാസങ്ങൾ നീളുന്ന ഈ ജലമേളയ്ക്കായി മാസങ്ങളായുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ ബോട്ട് ക്ലബ്ബുകൾ. 80-നടുത്ത് തുഴക്കാരുള്ള ചുണ്ടൻ വള്ളങ്ങളാണ് നീരിലിറങ്ങുന്നത്. ആദ്യമായി ലീഗ് മത്സരത്തിനായി ഇറങ്ങുന്ന ഇവർ ആവേശത്തിമിർപ്പിലാണ്. തുഴക്കാർക്കായി ക്യാമ്പുകൾ ഒരുക്കി മാസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ഓരോ വള്ളങ്ങളും മത്സരത്തിനിറങ്ങുന്നത്. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ ചുണ്ടൻ വള്ളത്തിന്റെ തുഴച്ചിൽ താരങ്ങളുടെ ട്രെയിനറായ റോഷെ ചാക്കോ മാത്യു:
വള്ളംകളിയിൽ പ്രൊഫഷണലിസത്തിന്റെ ഒരു കടന്നു വരവ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ഈ വർഷം അത് കുറെ കൂടി ഗൗരവമേറിയ തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ നമ്മൾ ഒരു പ്രൊഫഷണൽ ടീമിനെ എങ്ങനെ പരിശീലിപ്പിച്ച് മത്സരക്കളത്തിലേക്ക് ഇറക്കുന്നു, അതേ രീതിയിലേക്ക് വള്ളംകളിയിലെ തൊഴിൽ താരങ്ങളെയും ക്ലബ്ബുകളെയും വള്ളംകളിയും ഒക്കെ ഇറക്കുന്ന ഒരു രീതി ഇപ്പോൾ സർവ്വസാധാരണമായി മാറി കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ ദേശീയ ടീമുകൾ, അന്തർദേശീയ ടീമുകൾ അതിനായിട്ടൊക്കെ താരങ്ങളെ ഒരുക്കുന്ന അതേ രീതിയിൽ തന്നെ 10-15 ദിവസം, 20 ദിവസം, 20 ദിവസം അല്ലെങ്കിൽ 1 മാസം, 1 മാസക്കാലത്തോളം താരങ്ങളെ തിരഞ്ഞെടുത്തിട്ട് തിരഞ്ഞെടുക്കുന്ന താരങ്ങൾക്ക് പ്രത്യേക പരിശീലനങ്ങൾ, ഫിസിക്കൽ ട്രെയിനിങ്, അതുപോലെ തന്നെ മെന്റലി പ്രിപ്പറേഷൻസ്, അതിനോടൊപ്പം തന്നെ വെള്ളത്തിലെ പരിശീലനം, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഇപ്പോൾ വള്ളംകളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് CBLന് തുടക്കമിട്ടത്. കഴിഞ്ഞ വർഷം കേരളം നേരിട്ട മഹാപ്രളയവും ഓഗസ്റ്റ് ആദ്യവാരത്തിലെ മഴക്കെടുതിയും കരക്കാരുടെ ആവേശമായ ജലമേളയ്ക്ക് മുടക്കം വരുത്തിയിരുന്നു. ലക്ഷങ്ങൾ മുടക്കി ലീഗ് മത്സരത്തിനായി തയ്യാറെടുത്ത ബോട്ട് ക്ലബ്ബുകൾ ഇതുമൂലം വൻ നഷ്ടം നേരിടേണ്ടി വരികയും ചെയ്തു. എങ്കിലും ഈ നഷ്ടങ്ങളെക്കാളൊക്കെ ഉപരി വള്ളംകളിയോടും കരയിലെ വള്ളങ്ങളോടുമുള്ള അഭിനിവേശം ഇവരുടെ ആവേശത്തിന് ഒട്ടും മങ്ങലേൽപ്പിച്ചില്ല. അത്ര കണ്ട് ആവേശം നിറഞ്ഞതായിരുന്നു ആദ്യ മത്സരമായ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നു ഇത്തവണത്തെ നെഹ്റു ട്രോഫിയുടെ ജേതാവായ ആലപ്പുഴ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടന്റെ ഉടമകളിൽ ഒരാളായ നാരായണൻകുട്ടി എൻ ഉദയൻ.
ഇന്നലെ ആയിരുന്നു വളരെ വലിയ സ്വീകരണമായിരുന്നു. രണ്ടു ദിവസമായിട്ട് നിലച്ചു താഴെയല്ലാത്തൊരവസ്ഥയിലായിരുന്നു. 66 വർഷങ്ങൾക്ക് ശേഷം നടുഭാഗം കരയിലേക്ക് ആ വെള്ളിക്കപ്പ് വന്നത് നടുഭാഗം കരയിൽ ഉത്സവമാക്കി മാറ്റി. മിനിഞ്ഞാന്ന് രാത്രി മുതൽ ആഘോഷങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു ആഘോഷങ്ങൾക്ക് സമാപിച്ചത്. വളരെ ആവേശത്തോടാണ് എല്ലാവരും അടുത്ത ഒരുക്കങ്ങൾ ഓൾറെഡി ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് മുതൽ സെപ്റ്റംബർ 7 മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നാളെ മുതൽ പ്രാക്ടീസ് ആരംഭിക്കുകയാണ് വീണ്ടും. അപ്പൊ ആഘോഷങ്ങളൊക്കെ അവസാനിച്ചു. ഇനിയും അടുത്ത മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നാൾ മുതലേ ഒരു സ്വപ്നമായിരുന്നു നടുഭാഗ്യമുണ്ടെന്ന് വെള്ളിക്കപ്പ് നേടുക എന്നുള്ളത്. അത് ഓർമ്മ വെച്ചാൽ മുതൽ നടുഭാഗം വള്ളത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ഇവിടുത്തെ പല ആൾക്കാരും വള്ളം കളിക്കാൻ വേണ്ടി കൊണ്ടുപോയി വളരെ നിരാശയോടെ ആലപ്പുഴ സിനിമയിൽ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം തോന്നിയ ഒരു ആവേശമാണ് നല്ലൊരു പ്രഗത്ഭരായ ടീമിനെ വെച്ചിട്ട് വള്ളം കളിപ്പിക്കുക എന്നുള്ളു. അപ്പൊ ഏകദേശം കഴിഞ്ഞ ഡിസംബറിൽ തന്നെ അതിനുവേണ്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചു.
കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ 40 മീറ്ററോളം നീളമുള്ള ഈ ചുണ്ടൻ വള്ളങ്ങളുമായുള്ള യാത്രയ്ക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഏറെയാണ്. ദിവസങ്ങളോളമുള്ള ജലയാത്രയിൽ കൂടി മാത്രമേ ഈ ജലരാജാക്കന്മാരെ കേടുകൂടാതെ മത്സരത്തിനിറക്കാൻ കഴിയൂ. ഇതേക്കുറിച്ച് റോബിൻ ചാക്കോ.
നമുക്ക് പിറവൊക്കെയാണ് നമുക്ക് ഏറ്റവും ദൂരെയുള്ള സ്ഥലങ്ങളിൽ വള്ളങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ ഈ CBL പ്രഖ്യാപിച്ചപ്പോൾ പൊന്നാനി വരെ പോകുന്നുണ്ട് വള്ളംകളി. അപ്പൊ അതിന് ബോട്ടിൽ തങ്കി ഏത് വള്ളം കൊണ്ടുപോകണം അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. കാര്യം ഏതാണ്ട് 40 മീറ്ററോളം നീളമുള്ള ഒരു വള്ളം ഒരു ബോട്ടിൽ തങ്കി ചെയ്തുകൊണ്ട് പോവുക, ഒഴുക്കിന്റെയും മറ്റും പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അതേപോലെ പാലങ്ങൾ ഇതിനകത്തൊരു പ്രശ്നമാണ്. ഈ പാലങ്ങളെ തട്ടാതെയൊക്കെ വളരെ നമ്മൾ രണ്ടോ മൂന്നോ പേര് വള്ളത്തിൽ നിന്നുകൊണ്ട് വള്ളത്തിന്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് പതുക്കെ പതുക്കെ ബോട്ട് വിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ പൊന്നാനിയൊക്കെ എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. പക്ഷെ എന്നാലും മത്സരത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് 2 ദിവസം മുമ്പ് തന്നെ പൊന്നാനിക്ക് പോകേണ്ടി വരും. എന്നാലേ അവിടെ എത്തിച്ചേരാൻ സാധിക്കും.
പ്രാദേശിക തുഴച്ചിൽക്കാർക്ക് പുറമെ മണിപ്പൂർ, കാശ്മീർ എന്നീ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള തുഴക്കാരെയും പല ബോട്ട് ക്ലബ്ബുകളും വാടകയ്ക്കെടുത്തിട്ടുണ്ട്. മണിപ്പൂരിൽ നിന്നുള്ള സാധാരണക്കാരാണ് ചില തുഴക്കാരെങ്കിൽ ചിലർ പ്രവൃത്തി പരിചയമുള്ളവരാണ്. ഇത്രയേറെ തയ്യാറെടുപ്പുകളോടെയും CBL ഓരോ വള്ളങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന 100 പേരും ഒരുങ്ങുന്നത്. പ്രാദേശിക തലത്തിൽ മാത്രം ഒതുങ്ങി നിന്ന വള്ളംകളി മത്സരങ്ങൾ ലീഗ് മത്സരങ്ങളാകുന്നതോടെ കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ വികസനത്തിനും ഇത് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് വള്ളംകളിയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും.
യഥാർത്ഥത്തിൽ വള്ളംകളിയെ നല്ല ജലകായിക താരങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു രീതിയാണ്. ഈ CBL പോലെയുള്ളത് കാരണം ഇത് യഥാർത്ഥത്തിൽ വെറുതെ ഒരു ആഘോഷത്തിന് വേണ്ടി മാത്രം നടത്തുന്ന രീതിയായിരുന്നല്ലോ യഥാർത്ഥത്തിൽ. ഈ നെഹ്റു ട്രോഫി ഒരു ആചാരത്തിന്റെ അല്ലെങ്കിൽ കുറച്ച് ആചാരത്തിന്റെയും കുറച്ച് ഓർമ്മകളുടെ ഓർമ്മപ്പെടുത്തലുകളും അങ്ങനത്തെ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നല്ലോ ഇത് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഇത് യഥാർത്ഥത്തിൽ ഇത് ഒത്തിരി ആളുകൾക്കും അതൊരു വരുമാനമാർഗമായി മാറുന്നു. സാധാരണ വള്ളംകളിയിൽ എന്ന് പറഞ്ഞാൽ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആകെ ലഭിക്കുന്ന സമ്മാനത്തുകയും ബോണസും എല്ലാം കൂടെ ചേർത്ത് വിജയിക്കുന്ന വള്ളത്തിന് ലഭിക്കുന്ന ഏതാണ്ട് 15 ലക്ഷം രൂപയാണ് ആകെ ലഭിക്കുന്നത്. എന്നാൽ ഒരു വള്ളം മത്സരത്തിന് അവിടെ എത്തുന്നത് ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് അവിടെ എത്തുന്നത്. ഇതായിരുന്നു സാധാരണ വള്ളംകളി. പക്ഷെ ഈ വർഷം മുതൽ CBL തുടങ്ങിയതോടുകൂടി 12 മത്സരങ്ങളാണ് CBL ബന്ധപ്പെട്ട് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ 12 മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ മത്സരത്തിലും പങ്കെടുക്കുന്നതിന് ഏതാണ്ട് 4 ലക്ഷം രൂപയാണ് തോന്നുന്നത്. ഓരോ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മാത്രം 4 ലക്ഷം രൂപയും. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ CBL വന്നതുകൊണ്ട് തുടർന്നുള്ള കളികൾ ഉള്ളതുകൊണ്ട് ആ തുടർന്നുള്ള കളിപ്പുള്ള നെഹ്റു ട്രോഫിക്കായിട്ട് ഇത്തരത്തിലൊരു ടീമിനെ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇത്രയും ഒരു ലോങ് പരിശീലനത്തിന്റെ അല്ലെങ്കിൽ ലോങ് ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ചെറുപ്പക്കാര് ഈ ജനകായിക രംഗത്തേക്ക് കൂടുതൽ ചെറുപ്പക്കാരെ ഈ മേഖലയിൽ നിന്ന് ചെറുപ്പക്കാരെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കുക. ഇതിലൂടെ നമ്മളുടെ വാട്ടർ സ്പോർട്സിൽ കേരളത്തിൽ നിന്ന് നല്ലൊരു ടീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് ഈ തരത്തിലുള്ള ഈ CBL പോലെയുള്ള ഇത് വന്നത്. അതുപോലെ ടൂറിസം രംഗത്തിനും ഒരുപാട് വളർച്ചയുണ്ട്. കാരണം മുമ്പ് നെഹ്റു ട്രോഫി മാത്രം കാണാൻ വരികയും അല്ലെങ്കിൽ നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ ആ ഒരു അവസരം ഒരു സഞ്ചാരിക്ക് അവരുടെ അവസരം നഷ്ടപ്പെട്ടു. വീടെ ഒരു വർഷം കാത്തിരിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ നെഹ്റു ട്രോഫി നഷ്ടപ്പെട്ടു പോയാലും അതിന്റെ അടുത്ത ശനിയാഴ്ചയും പിന്നീടുള്ള അടുത്ത മാസങ്ങളിലും ഒക്കെയായി 12 മത്സരങ്ങൾ ഏതാണ്ട് നവംബർ 23 വരെ ആയിട്ടാണ് സി ബി ഐ നടക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു വള്ളംകളി കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു അവസരം ഉണ്ടാകില്ല. അപ്പൊ ഇത് ടൂറിസ്റ്റുകളുടെ വരവ്, അതായത് അതത് രാജ്യങ്ങളിലെ ഇപ്പം ഏഷ്യൻ കൺട്രിയിൽ ഒരു വെക്കേഷൻ സമയം ഉണ്ടാവും, നോർത്ത് ഈസ്റ്റിൽ ഒരു വെക്കേഷൻ സമയം ഉണ്ടാവും, അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രികളിൽ ഒരു വെക്കേഷൻ സമയം ഉണ്ടാവും. ഇതുപോലെ ഒരു വർഷത്തിന് മുഴുവൻ സമയം ഉള്ളതുകൊണ്ട് ഓരോ രാജ്യങ്ങളിലുള്ളവർക്കും അല്ലെങ്കിൽ ഓരോ രാജ്യത്തിലുള്ളവർക്കും അവരുടെ വെക്കേഷൻ സമയത്ത് വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ആ വള്ളംകളിയുടെ ആവശ്യവും ആ വള്ളംകളിയുടെ ഒരു ഭംഗിയും അല്ലെങ്കിൽ അതിന്റെ ഒരു അതിൽ പങ്കാളിയാകാൻ അവർക്ക് ഒരു അവസരം കിട്ടുന്നതാണ്. അതിലൂടെ ടൂറിസവും
രണ്ട് തവണകളായി മാറ്റിവെച്ച ലീഗ് മത്സരത്തിന് ഈ ഓണക്കാലത്ത് വിജയകരമായി തുടക്കമിട്ടതിന്റെ ആവേശത്തിലാണ് കേരളക്കരയാകെ.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.